നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നോട്ട് ഞങ്ങളെ നമ്മുടെ രാജ്യവും ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം സമൃദ്ധാവിനോടുകൂടെ വാഴ്ത്തുന്നു. നിന്റെ പേര് ബ്രഹ്മാനോട് സാവേശിക്കുക വാഴ്ത്തപ്പെട്ടു. സിദ്ധമുള്ളതന്നെ അവർക്ക് പറയമ്മേ, പുരാന്റെ അമ്മേ, പാപികളാഡ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വർണ്ണസമയത്തും ദൈവം തമ്പുരാനോട് വീക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ദൈവമായ കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവമേ ഒത്തുചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമത്തിലാവുന്നുവല്ലോ ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്. അവിടുത്തെ തിരുനാമഹത്വം മഹത്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശുശ്രൂഷ കാരണമായി തരണമേ. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി നിൽക്കുവാൻ സ്വർഗം ബലപ്പെടുത്തണമേ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവത്തിൽ ഞങ്ങളെ അവിടുന്ന് കാത്തു ശുശ്രൂഷിക്കണമേ. ഈ വർഷത്തെ ഞങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. സന്തോഷത്തിന്റെയും ആത്മനിറവിന്റെയും ശുശ്രൂഷയായിരിക്കാൻ സഹായിക്കണം. മർത്തമറിയ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന് പല നിലകളിൽ ഇതിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ദൈവമേ അവർ ശുശ്രൂഷകൾ സ്വീകരിക്കപ്പെടുവാൻ തക്കൊണ്ട് ദൈവമേ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല നിലകളിൽ ഇതിന് സേവനം ചെയ്യുന്നവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയസിസ് നിലയിൽ നേഴ്സ് നൽകുന്നവരും ഓർക്കുന്നു. ഒന്ന് തിരുമേനിയെ ഓർക്കുന്നു. തിരുമേനിയുടെ ശുശ്രൂഷകളും യാത്രകളും എല്ലാം ദൈവമേനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ചന്ദമാമയെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. കൃപയിൽ ബലപ്പെടണമേ. കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിജയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ അവിടുത്തെ തലമുള്ള കാര്യങ്ങൾ തരുന്നു. മനോജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആവശ്യമായിരിക്കുന്ന ഘട്ടത്തിൽ കൊച്ചുമ ദൈവമേ ആയിരിക്കുന്നു. അനുഗ്രഹത്തോടെ സ്വർഗം സൂക്ഷിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനു വേണ്ടി ദൈവമേ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേടോടെയായി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേയുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് താങ്ങായ തണലായി കൂടിയിരിക്കണമേ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പെട്ടതല്ല മാറിയാലും മാറിപ്പോകാത്ത ദൈവമാവുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ സ്വർഗം ഞങ്ങളോട് ചേർന്നിരിക്കണമേ. ഞങ്ങളെ താങ്ങണമേ. അവിടുത്തെ കരുതലിന്റെ ആഴം ദൈവമേ അനുഭവിച്ചറിവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ആയിരി ഞങ്ങളുടെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം ബലപ്പെടുത്തണമേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് പുതുക്കം നൽകുവാൻ തക്കൊണ്ടും ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കുന്നാളും സുദുഃഖനായിട്ട് തന്നെ. തുടങ്ങിക്കോട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും അനുഗ്രഹത്തോടെ നമുക്ക് വീണ്ടും ഒത്തുചേരുവാൻ തക്കണം ഇടയായി. നമ്മുടെ പുതിയ വർഷത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഇനി മുതലുള്ള എല്ലാ ആഴ്ചകളിലും ബുധനും വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ ജയസമയത്ത് തന്നെ നമ്മളെ വേദപഠന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർപ്പിക്കുന്നു. ബുധനാഴ്ച ഞാനും വ്യാഴാഴ്ച പി സി ജോർജ് അച്ഛനുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ പി സി ജോർജിന് അസൗകര്യമുണ്ട്. കൊച്ചമ്മ പ്രഗ്നന്റ് ആണ്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അതും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മള് കഴിഞ്ഞ വർഷം ഒരുപാട് പുസ്തകം ആദ്യത്തെ 7 അധ്യായങ്ങളാണ് പഠിച്ചത്. ഇനി മുതലുള്ള ഭാഗമാണ് 8 മുതൽ 14 വരെയുള്ള ഭാഗമാണ് ബുധനാഴ്ച ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 8 മുതൽ 14 വരെയുള്ള ക്ലാസ്സുകൾ പെട്ടെന്ന് 14 വരെയുള്ള അധ്യായങ്ങളിൽ പെട്ടെന്ന് തീരുന്നതാണ്. അത് കഴിഞ്ഞ് രാജാക്കന്മാരുടെ പുസ്തകവും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ചില നാളെ തിരുമേനി അതിന്റെ ഇൻട്രൊഡക്ഷൻ തിരുമേനി സൗകര്യം ഉണ്ടെങ്കിൽ തിരുമേനി അത് നടത്തും. നാളെ തിരിച്ചൊരു സൗകര്യം ആയതുകൊണ്ട് നാളെ ഒരു പക്ഷേ തിരുമേനി ആയിരിക്കാം ക്ലാസ് എടുക്കുന്നു, ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ രാജാക്കന്മാരുടെ പുസ്തകം തന്നെ എടുക്കണമെന്നുള്ളത് ഓർപ്പിക്കുന്നു. നമ്മൾ വേദ പഠനത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നമ്മൾ വേദ പഠനം ഒരു അക്കാഡമിക് ലെവലിൽ നമുക്കിതിനെ കാണുവാനായിട്ട് പോകുന്നില്ല. സ്റ്റഡി ഹാസ് നെവർ ബീൻ അൻ അക്കാഡമിക്. അത് നമുക്ക് ഏത് മറ്റ് ലൗകിക വിജ്ഞാനം പോലെയുള്ള ഒന്നല്ല. ആത്മീകമായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പഠിക്കുകയും വിവേചിക്കുകയും ചെയ്യുന്നത്. റിച്ചാർഡ് സിസ്റ്റർ അദ്ദേഹം തന്റെ പേരിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ടു നോ ജീസസ് മോർ ക്ലിയർലി, ടു ലവ് ഹിം മോർ ഡിയർലി, ആൻഡ് ഫോളോ ഹിം മോർ നിയർലി. അദ്ദേഹം പഠനത്തെ കുറിച്ച് പറഞ്ഞ ദൈവിക പഠനത്തെ കുറിച്ച് പറഞ്ഞതാ, ടു നോ ജീസസ് ക്രൈസ്റ്റ് മോർ ക്ലിയർലി, ടു ലവ് ഹിം മോർ ഡിയർലി, ആൻഡ് ഫോളോ ഹിം മോർ നിയർലി. എനിക്ക് ആമുഖമായിട്ട് ഓർപ്പിക്കാനുള്ളത് തന്നെ, നമ്മുടെ വേദ പഠനത്തിന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ലൗകികമായ ജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, അതിലുപരിയായി ദൈവത്തോട് ഒരു പടിയെങ്കിലും ചേർന്ന് നിൽക്കാൻ, ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമുള്ളതാക്കി തീർക്കാൻ നമുക്ക് ഇടയാകുന്നതെങ്കിൽ അതാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് പരീക്ഷയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം നമ്മുടെ ദൈവാത്മാവിൽ വളരണം എന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത്. രണ്ടാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഈ ദൈവിക പഠനത്തിൽ ഉണ്ടാകും. ദൈവാത്മാവാണ് മർമ്മങ്ങളെ തെളിയിച്ചു തരുന്നതും മർമ്മങ്ങളെ സ്വീകരിക്കാൻ പ്രാപ്തി നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ കൂടിയേ നമുക്ക് ദൈവിക വചനത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഇടയാകുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഭവനങ്ങളിലാണെങ്കിലും നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ തീർച്ചയായും അതിന്റെ അനുഗ്രഹങ്ങളും നന്മകളും നമുക്ക് പ്രാപിപ്പാൻ തക്കൊന്നും ഇടയാകും. ദൈവം അതിന് സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ വർഷത്തെ പഠനത്തിന് 8 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളുമാണ്. കഴിഞ്ഞ വർഷത്തെ 7 അധ്യായങ്ങൾ അല്പമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ. നമുക്കറിയാം ഇത് നമ്മൾ 3 പാർട്ടായിട്ട് തിരിച്ചത് വേദപുസ്തകത്തിന്റെ ഡിവിഷൻ നോക്കിയൊന്നുമല്ല, നമുക്ക് പഠിക്കുവാനുള്ള സൗകര്യം കൊണ്ട് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 7 മുദ്രകളിൽ 6 മുദ്രകളാണ് പഠിച്ചത്, 7-ാം അധ്യായത്തില് അതിന് മുമ്പുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ മുന്നിലോട്ട് കടക്കുമ്പോൾ, ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ നേരത്തെ പഠിച്ചത് മടന്നു പോകുവാൻ ഇടയാകരുത്. അതും നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടു വേണം പറയാൻ. ഞാൻ ആദ്യം ചില കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് അധ്യായത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. പുതിയ നിയമം എന്നുള്ളത് നമുക്കറിയാം അത് ലൈംഗിക സാക്ഷ്യമാണ്. കർത്താവിന്റെ മനുഷ്യാവതാരം, ക്രൂശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ചുള്ള ലൈംഗിക സാക്ഷ്യമാണ് വേദപുസ്തകത്തിലുള്ളത്. ഈ അപ്പോസ്തോലിക സാക്ഷ്യത്തിലാണ് ക്രിസ്ത്യ വിശ്വാസം അടിസ്ഥാനമാക്കിയിട്ടുള്ളതും അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ സാക്ഷ്യത്തിന്റെ പ്രഥമ രേഖ എന്ന് പറയുന്നതാണ് പുതിയ നിയമം. സഭ ആരംഭിച്ചപ്പോൾ പുതിയ നിയമം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. കൊല്ലപ്പെട്ട പി സി ജോർജൻ ക്ലാസ് എടുക്കുമ്പോൾ ആ പാരമ്പര്യവും വേദപുസ്തകവുമുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് വളരെ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ലൈംഗിക സാക്ഷ്യം ആദ്യം മുതൽ തന്നെ സഭയിൽ ഉള്ളതാണ്. സ്ത്രീഹന്മാർ തന്നെയാണ് സഭയെ മൗലികമായ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും ബലപ്പെടുത്തതും. ആ സാക്ഷ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പലപ്പോഴായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൾക്കാലത്ത് വിശ്വാസ സാക്ഷ്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് സഭ സമാഹരിച്ചതാണ്, അല്ലെങ്കിൽ സഭ ക്രോഡീകരിച്ചതാണ് ഇന്നത്തെ പുതിയ നിയമം. ഞാൻ പറഞ്ഞത് ആദ്യം സാക്ഷ്യമായ ലൈംഗിക സാക്ഷ്യമായിരുന്നു. അതിന്റെ കുറിപ്പുകൾ അവിടെ കൂടെ ആയിട്ടുള്ളത് അത് ഒരുമിച്ച് ചേർത്ത് കാനോനുകളാക്കി അത് ക്രോഡീകരിച്ചാണ് പുതിയ നിയമം രൂപീകരിച്ചത്.
പുതിയ നിയമം മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ നിദാനം, അതിന്റെ പിന്നിലുള്ള പരിശുദ്ധാത്മ നിവേശിതമായ സ്ലൈഹിക സാക്ഷ്യമാണ്. അത് നമുക്കറിയാം, അത് മനുഷ്യ എന്റെ ഇടപെടലുള്ളത് കൊണ്ട് അതിനകത്ത് അപൂർണതകളുണ്ട്. നമ്മൾ ആ അപൂർണതയിൽ തന്നെയാണ് അതിനെ കാണുന്നതും കൈകാര്യം ചെയ്യേണ്ടതും. യോഹന്നാന്റെ സുവിശേഷ യോഹന്നാന്റെ ലേഖനം 1:1 ഞങ്ങൾ ജീവന്റെ വചനത്തെ ഞങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു, സ്വന്തം ചെവികൾ കൊണ്ട് കേട്ടു, സ്വന്തം കൈകൾ കൊണ്ട് സ്പർശിച്ചു, കൈകാര്യം ചെയ്തു. നിത്യപ്രകാശമായ ദൈവം ജഡം ധരിച്ച് ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റു എന്നതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്നതാണ് ശ്ലൈഹിക സാക്ഷ്യം. 1 യോഹന്നാൻ 1:1 ഞങ്ങൾ തൊട്ടതും കണ്ടതും സ്പർശിച്ചതും ഞങ്ങൾ അംഗീകാരം ചെയ്തതും ഞങ്ങൾ രുചിച്ചറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള ശ്ലൈഹിക സാക്ഷ്യത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ഒരു വിശ്വാസമാണ് നമ്മൾ ഉയർപ്പ് പെരുന്നാളിൽ നമ്മൾ ഏറ്റുപറയുന്നത്. സത്യമായി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു എന്നുള്ളതാണ് സഭയുടെ അന്നത്തെ പ്രഖ്യാപനം. ഈ വിശ്വാസത്തിലാണ് സഭ ജീവിക്കുന്നത്. പുതിയ നിയമം അതിന്റെ സാക്ഷ്യമാണ്. ഇത് എല്ലാ തലമുറകളിലും, പുതിയ നിയമം എന്ന് പറയുന്നത് ഈ വേദപുസ്തകം എന്ന് പറയുന്ന എല്ലാ തലമുറകളിലും നൂറ്റാണ്ടുകളിലും ക്രൈസ്തവ ഹൃദയങ്ങളിൽ ശ്ലൈഹിക സാക്ഷ്യം നിക്ഷേപിക്കുന്നതിനും വളർത്തുന്നതിനും പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സഭയുടെ അനുഭവം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ബൈബിൾ പഠനം എന്നുള്ളത് നമ്മിലെ ശ്ലൈഹിക സാക്ഷ്യം വളർത്തുന്നതിനും അത് ജീവൻ നൽകുന്നതിനും ജീവൻ ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് ഞാൻ ഓർപ്പിച്ചത്. ആ ശ്ലൈഹിക സാക്ഷ്യത്തിലാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്, നമ്മുടെ ആത്മീക ജീവൻ നിലനിൽക്കുന്നത്. അത് വളരുവാൻ നമുക്ക് ഇടയാകണം. വെളിപാട് പുസ്തകം നമുക്കറിയാം, മറ്റ് പുസ്തകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ഞാൻ അതിന്റെ ആമുഖത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അത് ഓർപ്പിച്ചു. അത് മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ, പിന്നെ സ്റ്റുഡന്റ് ദ സ്റ്റഡി ഓഫ് ദ റെവലേഷൻ ഹി ഫീൽസ് ഹിംസെൽഫ് പ്രൊജക്റ്റഡ് ഇൻ ടു എ ഡിഫറെന്റ് വേൾഡ്. ഒരാള് ബൈബിളിലെ റെവലേഷൻ വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു പുതിയ ലോകത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആക്കുന്നു. മറ്റ് പുതിയ നിയമത്തിലെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അത് അതിന്റെ ആശയങ്ങൾ ഡിഫറെന്റ് ആണ്, അത് പഠിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുമാണ്. അതൊരു പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് മനസ്സിലാക്കുവാൻ നമുക്കറിയാം, യഹൂദ പാരമ്പര്യങ്ങൾ ഉണ്ടായിട്ടുള്ള അപ്പോസ്തോലിക അപ്പോക്കാലിപ്റ്റിക്കൽ സാഹിത്യത്തെ കുറിച്ചും അവരുടെ സവിശേഷതകളെ കുറിച്ചും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനെ കുറിച്ചുള്ള പഠനം നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഇതൊന്നും അറിയാതെ നമ്മൾ പഠിച്ചാൽ അതിനെ അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതോടൊപ്പം ഞാൻ നേരത്തെ ഓർപ്പിച്ചത്, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ സാമൂഹികവും ചരിത്രപരവുമായ ആരാധനപരവുമായ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ പഠിക്കാൻ. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ സാമൂഹികവും ചരിത്രപരവും ആരാധനപരവുമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വെളിപാട് ഉത്സവം പഠിക്കാൻ. അങ്ങനെ പഠിക്കുമ്പോഴാണ് അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവും. നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ ആവർത്തിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ച് പോകുന്നേ ഉള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, യഹൂദ ചിന്താഗതി അനുസരിച്ച് യഹൂദന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ദൈവത്തിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. യു സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദേ വർ ദ ചോസൻ പീപ്പിൾ ഓഫ് ഗോഡ്. മറ്റുള്ളവരൊക്കെ, മറ്റു വിജാതികരൊക്കെ ദൈവത്തിന്റെ, അവര് ദൈവത്തിന്റെ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ടവരല്ല. അവര് സ്വർഗത്തിൽ തീകത്തിക്കുന്നതിനൊക്കെ ഇന്ധനങ്ങളായിട്ട് തീരാനായിട്ടുള്ളവരാണ് വിജാതിയർ എന്നുള്ള വലിയ സങ്കല്പമാണ് അവർ വിചാരിച്ചിരുന്നത്. ജൂസ് ഡിവൈഡഡ് ദ ടൈം ഇൻ ടു ടു ഏജസ്. there was this present age which is wholly bad and beyond redemption. For it, there can be nothing but total destruction. The Jews therefore waited for the end of things as they are. There was the age which is to come, which was to be wholly good. The golden age of God, in which would be peace, prosperity, and righteousness of God's chosen people, would at last be vindicated and receive the place that was there by right. യഹൂദന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഇപ്പോഴുള്ള തിന്മയുള്ള ലോകം നശിച്ചു പോകും. അപ്പോൾ വരാനിരിക്കുന്ന ഇപ്പോഴത്തെ ലോകം അത് പൂർണ്ണമായി മാറിയിട്ട് ഒരു പുതിയ ലോകവും പുതിയ ആകാശവും ഉണ്ടാകും. അവിടെ ദൈവത്തിന്റെ ഒരു ലോകത്തിലൊരു ഒരു ഗോൾഡൻ ഏജ്, ഒരു സുവർണ യുഗം വരും, മെസ്സിയാനിക് യുഗം വരും. അവിടെ എല്ലാ നന്മയും എല്ലാ സമാധാനവും എല്ലാവിധമായുള്ള പ്രോസ്പിരിറ്റിയും ഉണ്ടാകും എന്നവർ വിചാരിച്ചു. അപ്പോൾ പഴയ ലോകം മാറി ഒരു പുതിയ ലോകം പൂർണ്ണമായിട്ടുണ്ടാകും എന്നുള്ള ഒരു ജൂയിഷ് കൺസെപ്റ്റ് അന്ന് മുതൽ തന്നെ അവിടെ നിലവിൽ ഇരുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. ഇത് അപ്പോക്കാലിപ്റ്റിക്കൽ ലിറ്ററേച്ചറിൽ ഇത് കാണുവാനായിട്ട് പോകും. ഓൾ അപ്പോക്കാലിപ്റ്റിക്കൽ ലിറ്ററേച്ചർ ഡീൽസ് വിത്ത് ദീസ് ഇവന്റ്സ്, the sin of the present age and the terrors of the time in between and the blessing of the time to come. It is entirely composed of dreams and visions of the end. ആ കാലത്തെ അപ്പോക്കാലിപ്റ്റിക്കൽ ലിറ്ററേച്ചറിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം, ഇപ്പോ ഉള്ള യുഗം മാറി ഒരു നവീന യുഗം, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും എന്നുള്ളൊരു ശ്രേഷ്ഠമായ ചിന്ത ഉണ്ട്. അത് അപ്പോക്കാലിപ്റ്റിക്കൽ റൈറ്റിംഗ്സിന്റെ ഒരു പ്രത്യേകതയാണ്, അതിലെ പ്രധാനപ്പെട്ട ആശയമാണ് എന്ന് പറവാനൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം അമുഖമായിട്ട് തന്നെ ഓർപ്പിക്കാനായിട്ടുള്ളത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫറ്റ്സ് ആൻഡ് അപ്പോക്കാലിപ്റ്റിക്സ് ആർ വെരി റിയൽ. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫറ്റ്സ് ആൻഡ് അപ്പോക്കാലിപ്റ്റിക്സ്, ദീസ് ആർ ടു ഡിഫറൻസസ്, one of message and one of method. Then the difference aanu, one message inde difference unda, adine method of method vyathasam idu onnu sujipichittu nane vedasthathile kadakkan aagrahikkunnu. The prophet thought in terms of this present age. Ella pravachakanmarum അന്നത്തെ ആനുകാലിക ലോകത്തെ കുറിച്ചാണ് പ്രവചനം നടത്തിയിരുന്നത്. അതിന്റെ തിന്മകൾ, അത് വഷളായി പോകുന്നു, ആ തിന്മയിൽ നിന്ന് മാറണം എന്നുള്ളതാണ്. ദി തോട്ട് ഇൻ ടേംസ് ഓഫ് ദ പ്രസന്റ് വേൾഡ്, ഹിസ് മെസ്സേജസ് വാസ് ഓഫ്റ്റൻ എ ക്രൈ ഫോർ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആൻഡ് വാസ് ഓൾവേസ് എ സമൺസ് ടു ഒബേ ആൻഡ് സേർവ് ഗോഡ് വിത്തിൻ ദിസ് പ്രസന്റ് വേൾഡ്. ടു ദ പ്രോഫറ്റ് it was this world which was to be reformed and in which God's kingdom would come. This has been expressed by saying that the prophet believed in history. In one sense the prophet was optimist. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും യുഗം, അവരുടെ എല്ലാ കാലാകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം, അവരുടെ ദൗത്യം ആ കാലഘട്ടത്തിന്റെ തിന്മയെ വിളിച്ചറിയിക്കുക, ആ തിന്മയിൽ നിന്ന് മാറി വരിക, അവിടെ നിന്ന് അനുതാപത്തോടെ ദൈവത്തിലേക്ക് വരിക, ദൈവസന്നിധിയിൽ വിധേയപ്പെടുക, അപ്പോൾ ദൈവം നവീകരിക്കുന്ന ഒരു ലോകത്തെ കുറിച്ചാണ് യോനയുടെ പ്രസംഗം. നമ്മൾ കേട്ടാലും അത് തന്നെയാണ്. യോന നിനുവയോട് പറഞ്ഞു, ആ നിനുവ നഗരം അവര് നെറ്റിൽ നിന്ന് മാറിയപ്പോൾ ആ നിനുവ നഗരത്തെ ദൈവം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാക്കി കാണുവാനായിട്ട് നോക്കും. ഇത് അപ്പോക്കാലിപ്റ്റിസ്റ്റ്, ദ വേൾഡ് വാസ് ബിയോണ്ട് ബെൻഡിങ്. ഹി ബിലീവ്ഡ് നോട്ട് ഇൻ റിഫർമേഷൻ ബട്ട് in the dissolution of this present world, he looked forward to the creation of new world. When this one has been shattered by the avenging wrath of God. In one sense, therefore, the apocalypse was pessimist, for he did not believe that things that they were could ever be cured. True, he was quite certain that the golden age would come, but only after this world had been destroyed. അപ്പോൾ അപ്പോക്കാലിപ്സിക് റൈറ്റിംഗ്സിലൊക്കെ കാണുവാനായിട്ട് നോക്കുന്നത് പ്രസന്റ് ലോകം എന്ന് പറയുന്നത് അത് തിന്മയ്ക്ക് വിധേയമാണ്, അത് തിന്മയിൽ അധിഷ്ഠിതമാണ്, അതിൽ നിന്ന് ഒരു വിമോചനം വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദ പ്രസന്റ് ഏജ് ആൻഡ് ദർ വിൽ ബി അനദർ വേൾഡ്. അത് ദൈവത്തിന്റെ പരിപൂർണമായ വിധേയത്വത്തിലും ദൈവത്തിന്റെ സംരക്ഷണയിലും ദൈവത്തിന്റെ കാവലിലും നടത്തിപ്പിലും മാത്രമുള്ള ഒരു യുഗം, അതാണ് ഒരു അപ്പോക്കാലിപ്റ്റിക് റൈറ്റിംഗ് കാണുന്നത്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് അതിനകത്തെ മെസ്സേജിലുള്ള വ്യത്യാസം. ദ പ്രോഫറ്റ് മെസ്സേജ് വാസ് സ്പോക്കൻ, ദ മെസ്സേജ് ഓഫ് ദ അപ്പോക്കാലിപ്സ് വാസ് ഓൾവേസ് റിട്ടൺ. പ്രോഫറ്റ്സ് അവരെ സ്പോക്കൻ, അവരെ കുറിച്ച് പറയുന്നത് മൗത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വായായിട്ട് സംസാരിക്കാനാണ് ദൈവം പ്രവാചകന്മാരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ദ മെസ്സേജ് ഓഫ് അപ്പോക്കാലിപ്റ്റിസ് ഇറ്റ് വാസ് ഓൾവേസ് റിട്ടൺ. അപ്പോക്കാലിപ്റ്റിസ് എന്ന് പറഞ്ഞാൽ ലിറ്റററി പ്രൊഡക്ഷനാണ്. ഫർദർ, ദ പ്രോഫറ്റ് ഓൾവേസ് സ്പോക്ക് അണ്ടർ ഹിസ് ഓൺ നെയിം ഓർ apocalyptic writing except the New Testament ones are pseudonymous. They are put into the mouth of great ones of the past like Noah, Enoch, Isaiah, Moses, the 12 patriarchs, Ezra and Baruch, etc. പ്രവാചക പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന അവരവരുടെ പേരിൽ തന്നെയാണ്. എന്നാൽ അപ്പോക്കാലിസ്റ്റിക് റൈറ്റിംഗിൽ എഴുതുന്നതെല്ലാം മറ്റൊരാളിന് പൂർവ്വകാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും പിതാക്കന്മാരുടെ പേരിലായിരിക്കും ആ പുസ്തകങ്ങളൊക്കെയും എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡിനും മെസ്സേജിനും ഒക്കെയുള്ള ഒരു വ്യത്യാസം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പൊതുവായിട്ട് ആമുഖമായിട്ട് ഞാൻ ഓർമ്മിച്ച് ഞാൻ വെളിപാട് പുസ്തകത്തിലേക്ക് കടക്കാം എന്നാഗ്രഹിക്കുന്നു. നമ്മൾ ഏഴ് ഭാഗങ്ങൾ, ഏഴ് അധ്യായങ്ങളാണ് ആദ്യം പഠിച്ചത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഏഴ് മുദ്രകൾ, ഏഴ് മുദ്രകളായും ആറ് മുദ്രകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏഴാമത്തെ മുദ്ര എട്ടാം ഭാഗത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ അതിന്റെ ആദ്യം പഠിച്ചത് തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഒന്നാം അധ്യായത്തിൽ ദ ഏഞ്ചൽ ഗീവ് സെന്റ് ജോൺ ദ ബുക്ക് ഓഫ് റെവലേഷൻ എന്നുള്ളത്. ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ആൻ ഏഞ്ചൽ to John the Apostle when he was on the island of Patmos. John regards the prophetic vision in written text and is instructed to send the document to the seven churches of Asia. ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്ന കാര്യം അതാ. രണ്ടും മൂന്നും ചാപ്റ്റേഴ്സിൽ ഏഴ് സഭകൾക്കുള്ള സന്ദേശം, അത് ഏഴ് ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകളെ പ്രധാനമായി എടുത്ത് പറഞ്ഞുകൊണ്ട് അവയ്ക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശം ഇന്നും സംഗതമായിട്ടുള്ള ആനുകാലികമായി നമുക്ക് ചിന്തിക്കേണ്ടതും തിരുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഏഴ് സഭകൾക്കുള്ള ദൂതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏഴ് സഭകൾക്ക് എഴുത്തു കഴിഞ്ഞ് യുഗാന്ത്യ സംഭവങ്ങളിലേക്കുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതുവരെ യോഹന്നാൻ അപ്പോസ്തലൻ ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ ആത്മാവിൽ യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിലേക്ക് കയറി ഉന്നതങ്ങളിൽ സ്വർഗീയമായിരിക്കുന്ന ദർശനമാണ് ഇവിടെ കാണുന്നത്. ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു വലിയ ദർശനം അവിടെ കാണുന്നു. അപ്പൊ വെളിപാട് പുസ്തകത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് ജനത്തിന് ധൈര്യം കൊടുക്കുക, ജനത്തിന് പ്രത്യാശ കൊടുക്കുക, അവരുടെ സംരക്ഷണയും ഈ ലോകമല്ല അപ്പുറത്ത് വലിയൊരു ലോകമുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശമാണ് വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ നാലാമത്തെ അധ്യായത്തിൽ യുഗാന്ത സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പരാമർശിക്കുന്നത്. പീഡന കാലം എന്നുള്ളത് കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഭൂമിയിലെ സഭ ബലഹീനമായും നിസ്സഹായമായും കാണപ്പെടുന്നെങ്കിലും സ്വർഗത്തിൽ സിംഹാസനാരൂഢനായ ദൈവം ചരിത്രഗതിയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതായിട്ട് യോഹന്നാൻ അപ്പോസ്തലന്റെ ദർശനത്തിൽ കാണുക. അതാ സ്വർഗീയ ദർശനം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നാഴികയിൽ ചരിത്രത്തിന്റെ അന്ത്യത്തെ പറ്റിയുള്ള ദൈവനിശ്ചയം രേഖപ്പെടുത്തിയിരിക്കുന്ന ചുരുൾ കുഞ്ഞാടിനെ ഏൽപ്പിക്കുകയും കുഞ്ഞാട് തന്നെ ചുരുളിന്റെ മുദ്രകൾ പൊട്ടിക്കുന്നതോടെ എല്ലാറ്റിന്റെയും അവസാനമായതായിട്ട് പറയുന്നു. അവിടെ സ്വർഗീയ ആരാധന കാണുന്നുണ്ട്. ഈ സ്വർഗീയ ആരാധന വെറും ഭാവനയിലുള്ള ഒന്നല്ല, ഇത് ഒന്നാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ആരാധനയുടെ വെളിച്ചത്തിൽ സ്വർഗീയ ആരാധനയെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ വെളിപാട് പുസ്തകത്തിൽ കൂടെ വർണ്ണിക്കുന്നതാണ്. ഈ ആരാധനയിൽ യോഹന്നാൻ കാണുന്നത് സർവ സൃഷ്ടികളും എല്ലാ ജീവികളുടെയും പ്രതിനിധികളായി നിന്നുകൊണ്ട് സമസ്ത സൃഷ്ടികളും ഈ സ്വർഗീയ ആരാധനയിൽ പങ്കുചേരുന്നു, ദൈവത്തിന്റെ മുമ്പിൽ വണങ്ങുന്നു, കുമ്പിടുന്നു എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. സകലത്തിന്റെയും സൃഷ്ടാവും അധിപനുമായ ദൈവത്തിന് സ്വർഗത്തിലെ അർപ്പിക്കുന്ന ആരാധന ദർശിച്ചതിന് ശേഷം ക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് യോഹന്നാൻ കാണുന്നു. കുഞ്ഞാടായിട്ട് കാണുന്നു. തന്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ക്രിസ്തു സകല ജാതികളെയും ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി അവിടുന്ന് രാജാവും ദൈവവുമായി സ്വർഗത്തിൽ വാഴുന്നു. യോഹന്നാൻ കണ്ടത് സിംഹത്തെയല്ല, കുഞ്ഞാടിനെയാണ്. വെറും കുഞ്ഞാടിനെയല്ല, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ, മുറിപ്പാടുകളുള്ള കുഞ്ഞാടിനെ, യാഗമായി അർപ്പിക്കപ്പെട്ടു എങ്കിലും സജീവനായി നിലകൊള്ളുന്ന കുഞ്ഞാടിനെയാണ് യോഹന്നാൻ കാണുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് ഉപയോഗിക്കുന്ന പേരാണ് കുഞ്ഞാട് എന്നുള്ളത്. വെളിപാട് പുസ്തകത്തിൽ തന്നെ 24 തവണ കുഞ്ഞാട് എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ആറാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ മുദ്രകൾ തുറക്കുന്ന വഴി ദൈവിക പദ്ധതിയുടെ വെളിപാടുകളാണ് ഇവിടെ നടക്കുന്നത്. ദൈവിക പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവർ പലരാണ്. അശ്വാരൂഢർ, രക്തസാക്ഷികൾ, മാലാഖമാര്, മനുഷ്യര്, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. 4 മുദ്രകൾ, വിവിധ തരത്തിലുള്ള കുതിരകൾ, വെള്ള, ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, ഇതിലൊക്കെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ ഓർപ്പിച്ചതാ ജസ്റ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ബലിപീഠത്തിന്റെ ചുവട്ടിലെ രക്തസാക്ഷികൾ, രക്തസാക്ഷിത്വത്തിന്റെ വ്യാഖ്യാനവും അവിടെ കാണുന്നുണ്ട്. അപ്പോ ദൈവിക പദ്ധതിയുടെ വിജയത്തിനായി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടവരാ, അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരാ, ദൈവത്തിന് വേണ്ടി ജീവൻ കളഞ്ഞവരാ, ദൈവത്തിന് വേണ്ടി കഷ്ടതകൾ ഏറ്റവരാ. അവരെ കുറിച്ച് പറയുന്നത് അവർ വെള്ള നിലയങ്കി ധരിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു, വെള്ള കുപ്പായം ധരിച്ച് നിൽക്കുന്നു. അത് വിശുദ്ധിയുടെയും മഹത്വത്തിന്റെയും വസ്ത്രമാണ്. ആറാം മുദ്ര കോപത്തിന്റെ ദിനമാണ്. വലിയ ഭൂകമ്പം, സൂര്യൻ കരിഞ്ഞു പോകുന്നു, ചന്ദ്രൻ തെട്ടുനിറമാറുന്നു. പഴയ നിയമത്തിൽ യഹോവയുടെ ദിവസത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം പ്രതീകാത്മകമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആറാം മുദ്രയുടെ കാര്യം പറയുന്നത്. നമ്മൾ 7 അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആറാം മുദ്ര പൊട്ടിച്ചതോടെ ലോക അന്ത്യമായി. 7 മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് ഉള്ള സമയത്തുള്ള ദർശനമാണ്. 7 അധ്യായത്തിൽ 7 മുദ്ര പൊട്ടിക്കുന്നതിന് 8 അധ്യായത്തിലാണ് 7 മുദ്രയെ കുറിച്ച് പറയുന്നത്. 7 അധ്യായത്തിൽ ഈ 7 മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അവിടെ സഭയെ കുറിച്ചുള്ള ദർശനമാണ് കാണുന്നത്. ലോകാന്ത്യത്തിൽ ഭൗമിക സഭയുടെ അവസ്ഥയും സ്വർഗീയ സഭയുടെ ചിത്രവും യോഹന്നാൻ കാണും. സഭയിൽ ആളുകൾ ദൈവത്തിനു വേണ്ടി ജീവൻ ബലി കൊടുക്കുമ്പോൾ ഇങ്ങനെ അനേകര ബലി കൊടുക്കുന്നതിന് വേണ്ടി രക്തസാക്ഷികളായിട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇവരുടെ അവസ്ഥ എന്താകും, ഇവർ എങ്ങനെയാണ് എന്നുള്ളത് ഒരു വലിയ ചിന്തയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ കാത്ത് നമ്മൾ കാണുന്നത് രക്തസാക്ഷികളാകുവാൻ അവർ എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. അപ്പോൾ അനേകര ദൈവത്തിനു വേണ്ടി യാഗമായി തീരുവാൻ ബലിയർപ്പിക്കപ്പെടുവാൻ കഷ്ടതയേൽക്കുവാനായിട്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഭാവി എങ്ങനെയാണ് എന്നുള്ളത് അക്കാലത്തെ ഒരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ച് യോഹന്നാൻ കാണുന്നുണ്ട്. ലോകത്ത് മുറിവേൽക്കപ്പെടുന്ന രക്തം വാർന്നൊലിക്കുന്ന ഒരു സഭയാണെങ്കിൽ അങ്ങേ ലോകത്ത് കാണുന്നത് മഹുത്വീകരിക്കപ്പെട്ട ഒരു സഭ. അത് യോഹന്നാൻ ഇതടുത്ത് 7-ാം അധ്യായത്തിൽ അതാണ് കാണുന്നത്. യുഗാന്തത്തിൽ സൃഷ്ടി മുഴുവൻ ഭയന്ന് ഉറച്ച് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർ സംരക്ഷിക്കപ്പെടും. വിശ്വസ്ത ജനത്തിന് ഭയപ്പെടാനൊന്നുമില്ല എന്ന് പഠിപ്പിക്കുകയാണ് യോഹന്നാന്റെ ലക്ഷ്യം. അപ്പം സ്വന്തം രാജ്യത്തിൽ അവരെ ചേർത്തുകൊള്ളുവാനായി ദൈവം അവരെ മുദ്രയിട്ട് സംരക്ഷിക്കും എന്നുള്ളത് യോഹന്നാൻ ഇവിടെ പറയുന്നു. സ്വർഗരാജ്യത്തിൽ അവരെ ചേർത്ത് അവരുടെ നെറ്റിയിൽ അടയാളമിടും. 7-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവരെ സംരക്ഷിക്കും. ദൈവസന്നിധിയിലല്ല അവിടെ വിശപ്പും ദാഹവും കണ്ണുനീരും ഒന്നുമില്ല. അപ്പൊ ദൈവസന്നിധിയിൽ സ്വർഗീയ സഭയുടെ ചിത്രം കാണുമ്പോൾ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാ, ദൈവസന്നിധിയിൽ അവിടെ വിശപ്പും ദാഹവും ഒന്നുമില്ല. ദൈവസന്നിധിയിൽ എല്ലാ ദാഹവും അന്വേഷണങ്ങളും അവസാനിക്കുന്നു. ദുഃഖമോ കണ്ണുനീരോ സ്വർഗീയ ഭവനത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ദൈവ സാന്നിധ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ ദുഃഖവും ദുഃഖവും ഭയവും എല്ലാം മാറും. ഇത്രയുമാണ് നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇനി 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ ആദ്യത്തെ പാർട്ടായിട്ട് നമുക്ക് വായിക്കാം. When he opened the 7th seal, there was a silence in heaven for about 30 minutes. And I saw the 7 angels who stand in the presence of God. And 7 trumpets were given to them. Another angel came and stood at the altar with a golden censer. And he was given much incense that he might add it to the prayers of the saints on the golden altar before the throne. The smoke of the incense went up with the prayers of the saints from the hand of the angel before God. And the angel took the censer and filled it with the fire from the altar and threw it on the ground. And there was crashes of thunder and loud voices and flashes of lightning and earthquakes. But 8-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നു, 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു മൗനത ഉണ്ടായി, ഒരു മൗനം ഉണ്ടായി. This passage begins a dramatic silence in heaven for about 1 hour. മുദ്ര പൊട്ടിച്ചതിനെ തുടർന്നുണ്ടായ മൗനം, കാഹളങ്ങൾ ധ്വനിച്ചതിനും കലശങ്ങൾ ഒഴിച്ചതിനും മുമ്പുണ്ടാകുന്ന ഒരു മുന്നൊരുക്കമായിട്ടാണ് ഈ മ്ലാനത്തെ മൗനത്തെ കാണുവാനായിട്ട് നോക്കുന്നത്. മൗനം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്നാണ്. 24 മൂപ്പന്മാർ വീണകൾ മീട്ടുന്നത് നിർത്തി, ദൂതന്മാർ ശബ്ദം നിലച്ചു, കെരൂബുകളും സെറാഫുകളും സ്വർഗീയ സൈന്യങ്ങളും നിശബ്ദരായി സ്വർഗത്തെ മുഴുവൻ ഭയപരവശരാക്കുന്ന തരം ഒരു തരം മൗനമാണ്. മൗനത പ്രസ്തുത സന്ദർഭത്തിന്റെ ഗാംഭീര്യവും അലൗകികതയും കാണിക്കുന്ന ഒന്നാണ്. സ്വർഗത്തിലൊരു അരമണിക്കൂർ മൗനത ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം, അലൗകികത, ഇതിന്റെ ഗാംഭീര്യം ഇതൊക്കെ വരച്ചു കാട്ടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ചിലപ്പോൾ ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഒന്ന് നോക്കുമ്പോൾ ആളുകൾ പെട്ടെന്ന്, കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അങ്ങ് നിശബ്ദരാകും. ആ ഒരു നിശബ്ദതയിൽ വലിയ അർത്ഥമുണ്ട്. ആ നിശബ്ദതയിൽ ആഴമായിട്ടുള്ള സന്ദേശം കൈമാറ്റപ്പെടുന്നുണ്ട്. സ്റ്റിൽനെസ് ഈവൺ ഇസ് ഈവൺ മോർ എഫക്റ്റീവ് ദാൻ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ചില സന്ദർഭങ്ങളിൽ മൗനത എന്ന് പറയുന്നത് അത് വലിയ സംസാരത്തെക്കാൾ പോലും കാളും വാചാലമാണ്, വളരെയധികം ചലനം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവിടെയും അങ്ങനെയുള്ളൊരു മൗനത ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു പോസ്റ്റായിരിക്കാം, ചിലപ്പോൾ അടുത്ത വെളിപാട് കിട്ടുന്നതിനുള്ള അവസരമായിരിക്കാം. ഏതായിരുന്നാലും വലിയ ആരാധനയുടെ നടുവിൽ ഒരു അല്പസമയം മ്ലാനത ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ ടച്ചിങ് ആയിട്ട് തന്നെയാണ്, വളരെ എടുത്തു പറയേണ്ട ഒന്നായിട്ട് തന്നെ യോഹന്നാൻ അപ്പോസ്തലന് തോന്നുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് പറയുന്നത്, സ്വർഗത്തിൽ അരമണിക്കൂർ മ്ലാനതയുണ്ടായി. ബൈബിളിൽ യഹോവയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ പലപ്പോഴും ഇതുപോലെയുള്ള മ്ലാനതയെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. യഹോവയുടെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ മ്ലാനത പറയുന്നു. ഉദാഹരണം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:1 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:1 ഹബക്കൂക്കിന്റെ പുസ്തകം 2:20 സെഫന്യ 1:7 സക്രിയ പ്രവാചകന്റെ പുസ്തകം 2:13 ഇതൊക്കെ മ്ലാനതയെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള ചിന്ത ഭാഗമാണ് അവിടെ പറയുന്നത്, മൗനതയെ കുറിച്ച് പറയുന്നത്. അരമണിക്കൂർ സ്വർഗീയ ആനന്ദത്തിന്റെ നടുവിൽ ഉള്ള ഒരു ഗ്യാപ്പ. തുടർന്ന് 7 ദൂതന്മാർ പ്രത്യേക ഗണമായിട്ടാണ് ഇവിടെ കാണുന്നത്. 7 ദൂതന്മാരെ കുറിച്ചുള്ള ചിത്രവും പറയുന്നത് കാണുന്നുണ്ട്. 7 മാലാഖമാർ. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ മൗനതയുടെ സമയത്ത് ദൈവസന്നിധിയിൽ 7 മാലാഖമാർ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. അവർക്ക് 7 കാഹലങ്ങൾ ലഭിച്ചു. 7 ദൂതന്മാർ പ്രത്യേക ഗണമായിരുന്നു എന്ന് കാണാനായിട്ട് പോകും. 7 മാലാഖമാരെ കുറിച്ച് യഹൂദ അപ്പോക്രിഫ സാഹിത്യത്തിൽ പറയുന്നുണ്ട്. തോബിയത്തിന്റെ പുസ്തകം 2:15 അവിടെ ഇങ്ങനെയാണ്, റാബായേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് തോബിയത്തിനോട് പറയുന്നു, ഞാൻ അതിവിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ മാലാഖമാരിൽ ഒരാളാണെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തുന്നു. തോബീത്ത് അപ്പോക്രിഫ പുസ്തകങ്ങളിൽ തോബീത്തിന്റെ പുസ്തകം 12:15 അവിടെ പറയുന്നത്, ഞാൻ വിശുദ്ധന്മാർ ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ അവിടെ ദൈവസന്നിധികൾ സമർപ്പിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ മാലാഖമാരിൽ ഒരാളാണ്. റബായേൽ. ഹാനോക്കിന്റെ പുസ്തകം 1:20-18 7 മാലാഖമാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഊരിയേൽ, റഫായേൽ, റഗുവേൽ, മീഖായേൽ, സറാവേൽ, ഗബ്രിയേൽ, റമിയേൽ എന്നുള്ള 7 കൂട്ടം മാലാഖമാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹാനോക്കിന്റെ പുസ്തകം 1:20 അപ്പോക്രിഫ പുസ്തകങ്ങളിലുള്ളതാണ്, നമ്മുടെ പുസ്തകത്തിലില്ല. ഉരിയേൽ, റഫായേൽ, രഘുവേൽ, മീഖായേൽ, സറാഖേൽ, ഗബ്രിയേൽ ആൻഡ് റമിയേൽ. വീണ്ടും നമുക്ക് ലൂക്കോസിന്റെ പുസ്തകം സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സക്രിയാ പുരോഹിതനോട് പറയുന്നുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു എന്നുള്ളത് സക്രിയാ പുരോഹിതനോട് പറയുന്ന ഭാഗവും നമുക്കറിയാം. അപ്പം 7 മാലാഖമാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. The seven angels had seven trumpets. In the vision of the Old and New Testament, the triumph is always the symbol of the intervention of God in history. ദൂതന്മാർ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രഥമ പടിയായി അവർക്ക് കാഹളം ലഭിക്കുന്നു. വേദപുസ്തകത്തിൽ ഈ കാഹള ധ്വനി എന്ന് പറയുന്നത് ഇന്റർവെൻഷൻ ഓഫ് ഗോഡാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്. പഴയ നിയമ ഭാഗത്ത് വൈവിധ്യമാർന്ന ഉപയോഗങ്ങൾക്ക് ഈ കാഹളം ഉപയോഗിച്ചായിട്ട് കാണുന്നുണ്ട്. ജനത്തെ ഒരുമിച്ച് കൂട്ടാൻ കാഹളം മുഴക്കമായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അതിനുള്ള അടയാളമായി കാഹളം മുഴക്കും. പെരുന്നാളുകൾക്ക് യുദ്ധമുന്നറിയിപ്പ്, ഇതിനൊക്കെ കാഹളം മുഴക്കിയതായിട്ട് കാണുന്നുണ്ട്. When we go back to the scene of Mount Sinai, when the law was given to the people, there were on the mountain thunders and lightning and thick cloud, and was very loud trumpet blast. സീനായി പർവ്വതത്തിൽ നമുക്ക് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-19 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-19 വാക്യം. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. വീണ്ടും 19-ാം വാക്യം, പർവ്വതം ഒക്കെയും ഏറ്റം കുലുങ്ങി, കാഹളധ്വനി ദീർഘമായി. ഇതൊക്കെ ദൈവത്തിന്റെ ഇടപെടൽ ആയിട്ടാണ് കാണുന്നത്. The time blast was become an unchanging part of the apparatus of the day of the Lord. Day of Lord ne kuriche devathinte divasathe yehovayude divasathe kuriche palaye niyamathil prathipadikkumbol okke ee kaahala dhuniyude karyam parayunnundu. Yesaya pravachante pustakam 27-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദിസ് പിക്ചർ പാസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് വിഷൻസ് ഓഫ് ദ ലാസ്റ്റ് ഡേ. സെന്റ് പോൾ സ്പീക്സ് ഓഫ് ദ ഡേ വെൻ ദ ട്രംപറ്റ് ഷാൽ സൗണ്ട് ആൻഡ് ദ കറപ്റ്റബിൾ വിൽ പുട്ട് ഇൻ ദ ഇൻകറപ്ഷൻ. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-53 വാക്യം. അവിടെ നമുക്ക് ഈ ഒരു പിക്ചർ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ടൊക്കും. കാഹളം ധ്വനിക്കും, തരിച്ചൊരു അശ്വരായി വെച്ച് നിൽക്കും, ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വീണ്ടും 1 തെസ്സലോനിയൻസ് 4:16, 2 ചാപ്റ്റർ 24:31, ഇവിടെയൊക്കെ ഈ കാഹള ധ്വനിയെ കുറിച്ചുള്ള കാര്യം അത് യുഗാന്ത്യത്തിന്റെ സൂചന എന്നുള്ള നിലയിൽ കാണുന്നുണ്ട്. അപ്പോൾ കാഹളം ധ്വനിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായി അടുത്തു നിൽക്കുന്ന ഒരു ചിന്തയാണ് അത്. യോഹന്നാൻ വളരെ ശക്തമായി ഇവിടെ അവതരിപ്പിക്കുന്നു. അതാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്. 3-4 വാക്യങ്ങളിൽ മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേരേണ്ടതിന് വളരെ ധൂപവർഗം അവൻ കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഏഴാമുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പായി ധൂപാർപ്പണ പ്രാർത്ഥനയാണ്. മൂപ്പന്മാരും മറ്റും സ്വർണ ധൂപകലശമായ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ആ രംഗത്തോട് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ അതിനെ കുറിച്ച് കണ്ടു. അഞ്ചാമത്തെ എട്ടാമത്തെ വാക്യം അതിനോട് സാമ്യമുള്ളതാണ് ഈ വിവരണം. അഞ്ചാം അധ്യായത്തിൽ നാല് ജീവികളും 24 മൂപ്പന്മാരും പൊൻ ധൂപകലശം ഏന്തിയതെങ്കിൽ ഇവിടെ പറയുന്ന മറ്റൊരു ദൂതൻ എന്നുള്ളതാണ്. കാളം ഊതുവാൻ ഒരുങ്ങി നിൽക്കുന്ന 7 മാലാഹമാരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം ഈ ദൂതൻ. സ്വർണപീഠത്തിന് മുമ്പിലുള്ള സിംഹാസനത്തിന് മുമ്പുള്ള സ്വർണപീഠത്തിൽ നിന്ന് ഉയരുന്ന വിശുദ്ധന്മാരോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ചേർക്കുവാൻ മാലാഹയ്ക്ക് ദൂർപ്പവർഗം ലഭിച്ചതായി ഇവിടെ പറയുന്നു. യാഗപീഠത്തിങ്കൽ കാണപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രാർത്ഥന യാഗപീഠത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഉയരുന്നു. യാഗപീഠത്തിൽ കാണപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രാർത്ഥന യാഗപീഠത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ധൂപമായിട്ട് ഉയരുന്നു. ഇവിടെ യോഹന്നാൻ മനസ്സിൽ കാണുന്നത് യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന യാഗപീഠവും ധൂപപീഠവുമാണ്. യോഹന്നാന്റെ മനസ്സിൽ യാഗത്തിന്റെയും ധൂപപ്രാർത്ഥനയുടെയും അർത്ഥം ഒന്നു തന്നെയാണ്. യാഗപീഠവും ധൂപപീഠവും ഇതൊന്നാണ്. നമുക്കറിയാം, ദ ഏഞ്ചൽ ഈസ് സ്റ്റാൻഡിംഗ് ഇൻ ദ ഓൾട്ടർ. The altar in Revelation frequently appears the picture of heaven. നമ്മൾ അൽത്താര ആൾട്ടർ ക്രമീകരിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പ്രതീകമാണ്. റെവലേഷനിലും ഇത് സ്വർഗത്തിന്റെ അനുഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇറ്റ് കന്നോട്ട് ബി ദ ഓൾട്ടർ ഓഫ് ബേൺഡ് ഓഫറിംഗ് ഫോർ ദർ ക്യാൻ ബി നോ ആനിമൽ സാക്രിഫൈസ് ഇൻ ഹെവൻ. ഭൂമിയിലാണ് ഇതുപോലെയുള്ള മൃഗബലിയും ഒക്കെ ഉള്ളത്, പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ഉള്ളതില്ല. അവിടെ ഇൻസെൻസിന്റെ സാക്രിഫൈസ് മാത്രമേ ഉള്ളൂ. ഹിയർ വി ഹാവ് ദ ഐഡിയ ദാറ്റ് പ്രെയർ ഈസ് എ സാക്രിഫൈസ് ടു ഗോഡ്. ദ പ്രേയേഴ്സ് ഓഫ് ദ സെയിന്റ്സ് ആർ ഓഫേർഡ് ഓൺ ദ ഓൾട്ടർ ആൻഡ് ലൈക്ക് ഓൾ അതർ സാക്രിഫൈസസ് they are surrounded with perfume and incense as they rise to go. A man may have no other sacrifice to offer God, but all times he can offer his praise, and there are always angelic hands waiting to bring them to God. പഴയ നിയമത്തിൽ നമ്മൾ ആനിമൽ സാക്രിഫൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ യാഗം ധൂപാർപ്പണം എന്ന് പറയുന്നത് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന്റെ പര്യായമാണ്. ഇവിടെ ആനിമൽ സാക്രിഫൈസസ് അല്ല, നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങൾ കൊടുക്കുന്നു. വില്യം ബാർക്ലെ പറയുന്നുണ്ട്, പ്രെയർ ഈസ് എ വേ ഓഫ് ഓഫറിംഗ് അവർ സെൽഫ് ടു ഗോഡ്. നമ്മെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കൊടുക്കാതെ നമ്മൾ എത്ര മാത്രം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന വിലയുള്ളതല്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്നെങ്കിൽ അതിനു മുമ്പായി നമ്മെ തന്നെ കൊടുക്കണം. ദൈവത്തിന്റെ ഹന്യയാഗങ്ങൾ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയം. നമ്മൾ ദൈവത്തിന്റെ ഹന്യയാഗം എന്ന് പറയുന്നത് തകർന്നും നുറുങ്ങി നമ്മുടെ തന്നെ ഹൃദയം. യഥാർത്ഥമായിരിക്കുന്ന സമർപ്പണം വേണ്ടിയത് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള ആരാധനയാണ്, അങ്ങനെയുള്ള യാഗമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ വീണ്ടും പറയുന്നു, സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് ദൂതന് ധൂപവർഗം ലഭിക്കുന്നത്. അപ്പം പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് പോകുന്നു. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടി ചേർക്കേണ്ടതിന് ദൂതന്റെ ധൂപവർഗം ലഭിക്കുന്നു. അപ്പം അവരുടെ പ്രാർത്ഥന ഈ ധൂപം അർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റിലും പ്രേസ് ഗോ ആപ്പ് ബ്ലെസ്സിംഗ്സ് കാൻ കം ഡൗൺ, ഇത് വളരെ നമ്മുടെ വെച്ച് പ്രധാനപ്പെട്ട ചിന്തയാണ്. പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് പോകുന്നു, സുഗന്ധധൂപം ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ, ഇത് മലാഹമാര് നമ്മുടെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ധൂപത്തോടൊപ്പം അനുഗ്രഹങ്ങൾ തമ്മിലേക്ക് ഇറങ്ങി വരും, നമ്മിലേക്ക് വരും. ആ ഒരു സങ്കല്പമാണ് വിശുദ്ധന്മാര് എന്നിവിടെ വിശേഷിപ്പിക്കുന്നത്. വിശ്വാസികളെ മുഴുവനായിട്ട് ആ ഒരു അർത്ഥത്തിലാണ്, മുഴുവൻ വിശ്വാസികളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഏതെങ്കിലും പ്രത്യേകിച്ച് വിശുദ്ധന്മാർ എന്നുള്ള ഒരർത്ഥത്തിലല്ല. ഹോൾ മാമോസ് പ്രദോത്സവത്തിൽ ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ ഇന്ന സ്ഥലത്തെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, കൊലോസയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ഫിലിപ്പയിലെ വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് ഈ വിശുദ്ധൻ എന്നുള്ള ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹഗിയോസ് എന്നുള്ള വാക്ക്, ഹഗിയോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സെപ്പറേറ്റഡ് എന്നുള്ള, ദോസ് ഹു സെപ്പറേറ്റഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ മഹത്വത്തിന് വേണ്ടി വിളിച്ച് ചേർക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവരാണ്. മാമോദിസാമുങ്ങിയവർ, ദൈവത്തിന് വേണ്ടി നമുക്ക് ചാനികളായവർ, ഇതൊക്കെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുടെ ഒരു ഉദ്ദേശമുണ്ട്. ആ വിളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗ്ലോറി നമ്മിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ആ വിശുദ്ധന്മാർ എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അനുഗ്രഹങ്ങൾ തരുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ അർത്ഥത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായി തീരുവാനിടയാകുന്നത്. ഞാൻ ഓർപ്പിച്ചത് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ജീവിക്കാൻ നമുക്കിടയാകണം. ദൈവനാമ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അതിനുവേണ്ടി ജീവിക്കാൻ നമുക്ക് ഇടയാകണം. വീണ്ടും അഞ്ചാമത്തെ അധ്യായ വാക്യത്തിൽ പറയുന്നുണ്ട്, യാഗ ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു, ഭൂമിയിലേക്ക് ഇറഞ്ഞു, ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. യാഗപീഠത്തിലെ ദൂതൻ ധൂപവർഗമെടുത്ത് ധൂപപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് ഇറഞ്ഞു, ഉടനെ ഇടിമുഴക്കവും നാദവും ഭൂകമ്പവും മിന്നലും ഉണ്ടായി. വരാനിരിക്കുന്ന ന്യായവിധിയുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നേരം പ്രാർത്ഥനയുടെ രംഗമായിരുന്നെങ്കിൽ ഇപ്പോൾ ശിക്ഷാവിധിയുടെ ഒരു ചിത്രമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ധൂപകലശത്തിൽ നിന്ന് യാഗപീഠത്തിലെ തീക്കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു, ഉടനെ ഇടിമുഴക്കവും ഭൂകമ്പവും ഉണ്ടാകും. യാഗപീഠത്തിലെ തീക്കനൽ ഭൂമിയിൽ വെളിപ്പെടാതിരിക്കുന്ന ദൈവകോപത്തിന്റെ പ്രതീകമായിട്ടാണ് അതിനെ കാണുന്നത്. എസ് കെയിലിന്റെ ദർശനത്തിൽ ചണവസ്ത്രം ധരിച്ച ഒരാൾ കെരൂബുകൾക്കിടയിൽ നിന്ന് കൈനിറയെ തീക്കനൽ വാരി നഗരത്തിൽ എറിയുന്നതായിട്ട് കാണുന്നു. എസ് കെയിൽ പുസ്തകം 10-ാം അധ്യായം 2 മുതൽ ഭാഗം. ഇവിടെയും ദൈവകോപം വെളിപ്പെടുത്തുന്നതിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന വഹിക്കുന്ന പങ്ക് അവിടെ കാണാനായിട്ട് വെക്കും. ഭൂമിയിൽ വസിക്കുന്നവരോടുകൂടെ ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായം വിധിക്കും, പ്രതികാരം നടത്താതിരിക്കും എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഭാഗികമായ രക്തസാക്ഷികളുടെ നിലവിളിയാണ്. അപ്പൊ അതിനുള്ള ഒരു ഭാഗികമായ ഒരു അർത്ഥം എന്നുള്ള മറുപടി എന്നുള്ള നിലയിൽ അതിനെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 1 മുതൽ 5 വരെയുള്ള ഭാഗമാണ് ഇവിടെ ആരാധനയിൽ ധൂപാർത്ഥന നടത്തുന്നതിനെ കുറിച്ച് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അവിടെ നിലനിന്നിരുന്ന ആരാധനയുടെ അർത്ഥം വിശദീകരിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. ഈ ധൂപാർപ്പണം ഉയരങ്ങളിലേക്ക് കയറുന്നു എന്നുള്ളത് അന്നത്തെ സഭയിൽ ധൂപാർപ്പണം നിലനിന്നിരുന്നു, അതിൻ്റെ ഒരു അർത്ഥം കൂടി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശവും ഉണ്ട് എന്ന് ഓർപ്പിക്കുന്നു. ആദ്യത്തെ 5 വാക്യങ്ങളെ പറഞ്ഞുള്ളൂ. നാളെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ആഴ്ചയാണെങ്കിൽ എൻ്റെ ചുരുങ്ങുള്ള ഭാഗം എടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം എത്ര പേര് കയറി എന്നുള്ളത് അറിയത്തില്ല. ഏതായാലും നമ്മൾ ഇനി ഓർത്തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകൾ കാണും. ഏറ്റവും അനുഗ്രഹവുമായി പ്രാർത്ഥനയോട് ഞാൻ ആദ്യം ഓർത്തിരുന്നതുപോലെ ഒരു ശുദ്ധാത്മാവിൽ ഇതിനെ കേൾക്കുവാനും സ്വീകരിക്കുവാനും നമ്മുടെ ആത്മീക ജീവിതത്തെ വളർത്തുവാനും തക്കവണ്ണം ഉതകുന്ന ക്ലാസ്സായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു.
അച്ഛൻ വളരെയധികം താങ്ക്സ്, വളരെ താങ്ക്സ്, നല്ല ക്ലാസ് ആയിരുന്നു. നാളെ നമുക്ക് നമ്മുടെ സ്കെഡ്യൂൾ അനുസരിച്ച് പോകേണ്ടത് ഫേസ് സ്റ്റഡി പി സി ജോർജസിനാണ്. പക്ഷെ അച്ഛന് ചില അസൗകര്യങ്ങളുണ്ടെന്ന് അറിയിച്ചു. അതുമൂലം തിരുമേനി കിട്ടുമോന്നും തിരക്കി. തിരുമേനിക്ക് നാളത്തെ സ്കെഡ്യൂൾ ശരിക്കും അറിഞ്ഞുകൂടാ. ഈ സമയത്ത് വേറെ മീറ്റിങ്ങുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തിരുമേനി നമുക്കൊരു ഒന്ന് രാജകുമാരെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരും. തിരുമേനി ബിസി ആണെങ്കിൽ ബിനിയച്ചൻ തന്നെ ക്ലാസ് എടുക്കും. ഇതുവരെ അതറിഞ്ഞുകൂടാ, തിരുമേനിയുടെ സ്കെഡ്യൂൾ എന്നെ അറിയിച്ചില്ല. ഇവർ രണ്ടിൽ ആരെങ്കിലും നാളെ കാണും, ഫേസ് സ്റ്റഡി ആയിരിക്കുകയല്ല. അതുപോലെ ഇന്ന് കയറാൻ സാധിക്കാത്ത പലരെയും നിങ്ങളൊന്ന് ഉണർത്തി വിടണം. നാളത്തെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യത്തക്കണം. എല്ലാ ആഴ്ചയിലും ഇനി രണ്ട് ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്ന് മനു ഇവിടെ ഇല്ല, അതുകൊണ്ട് റെക്കോർഡിംഗ് വെബ്സൈറ്റിൽ വരുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അതിന് ഒന്ന് രണ്ട് ദിവസത്തെ സമയം കൊടുക്കുക, പിന്നെ കയറി നോക്കിയാൽ കാണാവുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ എസ് എ കോമ്പറ്റീഷന്റെ രജിസ്ട്രേഷൻ ഫോം ഞാൻ എല്ലാ റീജിയണൽ സെക്രട്ടറിമാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരെയും ഒന്ന് എൻകറേജ് ചെയ്ത്, ഒരു മാസം സമയമുണ്ട്, ആ ഒരു മാസത്തിനോടകം പെരുമല തിരുമേനിയെ കുറിച്ച് ഓൺലൈനിൽ കയറി നോക്കിയാൽ ഇഷ്ടംപോലെ നമുക്ക് ആർട്ടിക്കിൾസ് കിട്ടും. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അതിനകത്ത് നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അത് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പേര് കൊടുക്കുക, എന്നിട്ട് യൂണിറ്റ് സെക്രട്ടറിമാർ അതെനിക്ക് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇന്ന് കയറിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി. അച്ഛന് പ്രത്യേകിച്ചും താങ്ക്സ് പറയുന്നു. അച്ഛൻ അവർക്ക് പ്രാർത്ഥിക്കും.
ദൈവമായ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. അനുഗ്രഹത്തോടെ ക്ലാസ്സിൽ സംബന്ധിപ്പാനും ദൈവമേ ശുശ്രൂഷിപ്പാനും തക്കങ്ങളെ സഹായിച്ചു. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ കൂടുതൽ ജീവനുള്ളതാക്കി തീർക്കണമേ. അവിടുത്തോട് സജീവമായി ഇടപെടുന്നതിനും ഞങ്ങൾ ആത്മീകമായി സജീവരായിത്തീരുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ദൈവവചനത്തിന്റെ ആത്മീക മർമ്മങ്ങളെ വിവേചിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ നീ ഉണർത്തണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകൾ അനുഗ്രഹത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾക്ക് ആത്മബലം തരണമേ. ദൈവമേ, പല ഇടങ്ങളിലായി ഇതിന് ഈ ശുശ്രൂഷകൾ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ നല്ല മനസ്സുകൾക്ക് നീ അനുഗ്രഹങ്ങളെ കൊടുക്കണമേ. ഇതിനൊക്കെ വേണ്ടി ദാഹിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീക ദാഹം ദൈവമേ, അത് നീ നിന്നെ യഥാർത്ഥമായി ഞങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമാകുന്നു തീരുന്നത്. ഞങ്ങൾക്ക് ആത്മീക ദാഹം തരണമേ. ദൈവമേ, മറ്റൊരു പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ കൈത്താങ്കര തരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രവർത്തനം ദൈവ തിരുനാമോഹത്തിനുതകുവാൻ സ്വർഗം സഹായിക്കണമേ. സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. ജീവിത പങ്കാളിയെ തിരുസന്നിധിയിൽ തരുന്നു. കൃപയിൽ പൊതിയണമേ. നാളത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ നയിപ്പാൻ സ്വർഗം സഹായിക്കണമേ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഓർക്കുന്നു. ശാന്തനാന്റെയും വിജയേയും എല്ലാ റീജിയണൽ സെക്രട്ടറിമാരെയും യൂണിറ്റ് സെക്രട്ടറിമാരെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ തിരുസന്നിധിയിൽ തരുന്നു. ദൈവമേ, ആവശ്യ ഭാരങ്ങളായിരിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, കുടുംബ സമാധാനം ആഗ്രഹിക്കുന്ന മനസ്സുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മറ്റുള്ളവരോട് പറവാൻ വിഷമിക്കുന്ന പ്രയാസങ്ങളും രോഗങ്ങളുമായി നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അവരോട് ഇടപെടണമേ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവമേ, ദൈവം തിരുനാമഹത്വത്തിനുവേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇതിനുവേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഒരു പ്രവർത്തന ദൈവത്തിന്റെ തിരുവല്ലപ്പെട്ടതായി തീരുവാനും ദൈവമേ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും തക്കോട് സഹായിക്കണമേ എന്ന് തിരുമേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ ജോർജസിനെയും അച്ഛമ്മയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ സ്വർഗം കൂടെ ഇരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വൈദ്യനു വേണ്ടി തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആവശ്യഭാരങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടപോലെ വാഴ്ത്തണമേ. ഞങ്ങളുടെ യൂണിറ്റുകളെ അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്നവരുടെയും പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥന കൊട്ടയായിരിക്കണമേ. സകലത്തിൽ ഒരുപുരയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത എത്തം അനുഗ്രഹമായി ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവ് നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും നാളും സ്തുതിപ്പാനായിട്ട് തന്നെ.
Good evening to all. Good evening. Good evening, Atin. Thanks.